ഈ മനുഷ്യൻ പാപികളെ കൈക്കൊള്ളുന്നു. ചുങ്കക്കാരും പാപികളും ക്രിസ്തുവിന് ചുറ്റും വന്നുകൂടിയപ്പോൾ തങ്ങൾക്കതിലുള്ള അമർഷം റബ്ബിമാർ പ്രകടമാക്കി. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പിറുപിറുത്തു. ക്രിസ്തു പാപികളോടും വിലകെട്ടവരോടും സഹവസിക്കുന്നുവെന്നും അവരുടെ ദുഷ്ടതകളെക്കുറിച്ച് ബോധവാനല്ലെന്നും അവർ തൻ്റെ മേൽ കുറ്റം ചുമത്തി. റബ്ബിമാർ യേശു ക്രിസ്തുവിൽ നിരാശ പൂണ്ടിരിക്കുകയായിരുന്നു. ഇത്ര ഉന്നതമായ സ്വഭാവമഹിമയുള്ള അവൻ എന്തുകൊണ്ടാണ് തങ്ങളോട് അടുത്തിടപഴകാത്തതും തങ്ങളുടെ ഉപദേശങ്ങൾ അനുസരിക്കാതിരിക്കുന്നതും? എന്തുകൊണ്ടവൻ എല്ലാ വിഭാഗക്കാരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്നു? അവരിപ്രകാരം പറഞ്ഞു: ഇവൻ യഥാർത്ഥ പ്രവാചകനായിരുന്നെങ്കിൽ അവരോട് ഐക്യതയിൽ വരികയും ചുങ്കക്കാരോടും പാപികളോടും അവരർഹിക്കുന്ന വിധം പെരുമാറുകയും ചെയ്യുമായിരുന്നു. ക്രിസ്തുവിനോട് അവർ നിരന്തരമായ പോരാട്ടത്തിലായിരുന്നുവെങ്കിലും അവൻ്റെ ജീവിതവിശുദ്ധി അവരെ ഭയപ്പെടുത്തുകയും കുറ്റം വിധിക്കുകയും ചെയ്തിരുന്നു. സമൂഹം തള്ളിക്കളഞ്ഞിരിക്കുന്നവരെ ക്രിസ്തു അനുകമ്പയോടെ വീക്ഷിക്കുന്നതിൽ സമൂഹത്തിൻ്റെ കാവൽക്കാർ എന്ന് അഭിമാനിച്ചിരുന്ന അവർ അരിശം പൂണ്ടു. അവൻ്റെ രീതികൾ അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. അവർ തങ്ങളെക്കുറിച്ച് വിദ്യാസമ്പന്നരും സംസ്കാരമുള്ളവരും മതഭക്തരുമെന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ മാതൃക അവരുടെ സ്വാർത്ഥതയെ എടുത്തു കാണിക്കുകയാണുണ്ടായത്. റബ്ബിമാരോട് വെറുപ്പ് കാട്ടിയിരുന്നവരും ഒരിക്കലും പള്ളികളിൽ കാണപ്പെടാത്തവരും യേശുവിന് ചുറ്റും കൂടി വരുന്നതും അവൻ്റെ വാക്കുകൾ അതീവ ശ്രദ്ധയോടെ ശ്രവിക്കുന്നതും കണ്ടപ്പോൾ അവരുടെ കോപം വർദ്ധിക്കുകയാണുണ്ടായത്. അവൻ്റെ വിശുദ്ധ സന്നിധിയിൽ പരീശന്മാരും ശാസ്ത്രിമാരും കൂടെ അയോഗ്യരായി കാണപ്പെടുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചുങ്കക്കാരും പാപികളും എങ്ങനെ അവങ്കലേക്ക് ആകർഷിക്കപ്പെടുന്നു? ഈ മനുഷ്യൻ പാപികളെ കൈക്കൊള്ളുന്നു എന്നുള്ള പരിഹാസപൂർണമായ പ്രസ്താവനയിൽ തന്നെ അതിൻ്റെ വിശദീകരണവും അടങ്ങിയിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായില്ല. യേശുവിൻ്റെ സന്നിധിയിൽ കടന്നുവന്ന ആത്മാക്കൾക്ക് പാപക്കുഴിയിൽ നിന്നുള്ള മോചനവും ലഭ്യമാണെന്ന് അവർ അറിഞ്ഞിരുന്നു. എന്നാൽ പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ നിന്ദിക്കുകയും കുറ്റം വിധിക്കുകയും മാത്രമേ ചെയ്യുവാനുണ്ടായിരുന്നുള്ളൂ. ക്രിസ്തു അവരെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അന്യപ്പെട്ടുപോയ മക്കളായും പിതാവ് ഹൃദയത്തിൽ ഓർക്കുന്നവരായും അവരെ സ്വാഗതം ചെയ്തു. അവരുടെ കഷ്ടപ്പാടിൽ ക്രിസ്തുവിൻ്റെ അനുകമ്പ വർദ്ധിക്കുകയായിരുന്നു. അവനിൽ നിന്ന് അവർ അകന്നുപോകുന്തോറും അവർക്ക് വേണ്ടിയുള്ള തൻ്റെ താൽപ്പര്യം വർദ്ധിക്കുകയും അവരുടെ വീണ്ടെടുപ്പിനുള്ള യാഗം കൂടുതൽ ശ്രേഷ്ഠമാവുകയുമാണ് ചെയ്തത്. ഇതെല്ലാം തന്നെ തങ്ങളുടേതെന്ന് ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാക്കന്മാർ അഭിമാനിച്ചിരുന്ന തിരുവചന ചുരുളുകളിൽ നിന്ന് അവർ തന്നെ ഗ്രഹിച്ചിട്ടുള്ളതായിരുന്നു. കൊടും പാപത്തിൽ വീണുപോയ ദാവീദ് ഇപ്രകാരം എഴുതിയിട്ടില്ലയോ: കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ. സങ്കീർത്തനങ്ങൾ 119:176. പാപിയോടുള്ള ദൈവസ്നേഹം മീഖായും വർണ്ണിച്ചിട്ടില്ലയോ: അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. മീഖ 7:18. നഷ്ടപ്പെട്ട ആട്. ഈ സമയം ക്രിസ്തു തൻ്റെ കേൾവിക്കാരുടെ ശ്രദ്ധ തിരുവചനത്തിലേക്ക് തിരിച്ചില്ല. അവരുടെ സ്വന്ത അനുഭവ സാക്ഷ്യത്തിലേക്ക് അവൻ വിരൽ ചൂണ്ടി. യോർദാന് കിഴക്കുള്ള വിശാലമായ സമതല പ്രദേശം ആട്ടിൻകൂട്ടത്തിന് നല്ല മേച്ചിൽ സ്ഥലങ്ങളായിരുന്നു. അവിടെല്ലാം വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ കുന്നുകൾക്കപ്പുറമായി നഷ്ടപ്പെട്ട ആടുകൾ അലഞ്ഞു തിരിയുന്നത് കാണാമായിരുന്നു. ഇടയൻ്റെ താൽപ്പര്യത്തോടുകൂടെയുള്ള അന്വേഷണത്താൽ മാത്രമേ അവയെ കൂട്ടിലെത്തിക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ. യേശുവിൻ്റെ കേൾവിക്കാരുടെ കൂട്ടത്തിൽ ഇടയന്മാരും ആട്ടിൻകൂട്ടത്തിനു വേണ്ടി പണം മുടക്കിയിരുന്നവരും ഉണ്ടായിരുന്നതുകൊണ്ട് ഈ വിശദീകരണം അവർക്കെല്ലാം അഭിനന്ദനീയമായിരുന്നു. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? നിങ്ങൾ നിന്ദിച്ചു കളയുന്ന ആത്മാക്കൾ ദൈവത്തിൻ്റെ സമ്പത്തല്ലയോ എന്ന് യേശു ചോദിച്ചു. സൃഷ്ടിയാലും വീണ്ടെടുപ്പിനാലും അവർ അവൻ്റേതാണ്. അവൻ്റെ സന്നിധിയിൽ അവർ വിലപ്പെട്ടവരാണ്. ഇടയൻ ആടിനെ സ്നേഹിക്കുന്നതുപോലെയും ഒന്ന് നഷ്ടപ്പെട്ടാൽ അവൻ വിശ്രമരഹിതനാകുന്നതുപോലെയും അത്യന്തം അനന്തമായ സ്നേഹത്താൽ ദൈവം ഓരോ നഷ്ടപ്പെട്ട ആത്മാവിനെയും സ്നേഹിക്കുന്നു. മനുഷ്യൻ ദൈവസ്നേഹത്തെ ത്യജിക്കുകയും അവനിൽ നിന്ന് അകന്നു മാറുകയും മറ്റൊരു യജമാനനെ തിരഞ്ഞെടുക്കുകയും ചെയ്തേക്കാം. എന്നാലും അവൻ ദൈവത്തിൻ്റെതാണ്. അവർ മടങ്ങി വരുവാൻ ദൈവം കാത്തിരിക്കുന്നു. കർത്താവ് ഇപ്രകാരം പറയുന്നു: ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ചു. അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്ന് അവയെ വിടുവിക്കും. യെഹെസ്കേൽ 34:12. ഈ ഉപമയിൽ ആട്ടിടയൻ എണ്ണത്തിൽ ഏറ്റവും അവസാനത്തേത് എന്ന വണ്ണമുള്ള ഒരാടിനെ അന്വേഷിച്ചിറങ്ങുന്നു. അതുപോലെ നഷ്ടപ്പെട്ട ഒരാത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ക്രിസ്തു അതിനുവേണ്ടി മരിക്കുമായിരുന്നു. കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ആട് മറ്റെല്ലാ മൃഗങ്ങളിലും വെച്ച് ഏറ്റവും നിസ്സഹായാവസ്ഥയിലാണ്. അതിന് തന്റെ വഴി മനസ്സിലാക്കുക സാധ്യമല്ലാത്തതുകൊണ്ട് ഇടയൻ തന്നെ അതിനെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആത്മാവിന്റെ സ്ഥിതിയും അപ്രകാരം തന്നെയാണ്. നഷ്ടപ്പെട്ട ആടിനെ പോലെ അവൻ നിസ്സഹായനാണ്. ദിവ്യസ്നേഹം അവനെ തേടി എത്താതിരുന്നെങ്കിൽ ദൈവത്തെങ്കിലേക്കുള്ള വഴി അവൻ ഒരിക്കലും കണ്ടെത്തുമായിരുന്നില്ല. ഒരു ആടിനെ കാണുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഇടയൻ സുരക്ഷിതമായിരിക്കുന്ന കൂട്ടത്തെ അശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് ഒരിക്കലും ഇങ്ങനെ പറയുകയില്ല, എനിക്ക് 99 സുരക്ഷിതമായിട്ടുണ്ട്. നഷ്ടപ്പെട്ടുപോയ ഒന്നിനെ തേടി ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് അത് വളരെ ശ്രമകരമായിരിക്കും. അവൻ മടങ്ങി വരട്ടെ, അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് അവനെ അകത്ത് കയറ്റിക്കൊള്ളാം. ഒരിക്കലും അങ്ങനെയല്ല. ആട് കാണാതെ പോകുമ്പോൾ തന്നെ ഇടയൻ ദുഃഖിതനും ഉത്കണ്ഠാകുലനുമാകുന്നു. അവൻ കൂട്ടത്തെ വീണ്ടും വീണ്ടും എണ്ണി നോക്കുന്നു. ഒരു ആട് നഷ്ടമായിരിക്കുന്നുവെന്ന് അറിഞ്ഞാൽ അവന് പിന്നെ ഉറക്കം നഷ്ടമാകുന്നു. 99 അകത്തു വിട്ടേച്ച് നഷ്ടമായതിനെ തേടി അവൻ ഇറങ്ങുന്നു. അന്ധകാരവും കൊടുങ്കാറ്റും അധികരിച്ചിരിക്കുന്ന രാത്രിയും വഴി ദുർഘടവുമാണെങ്കിൽ ഇടയന്റെ അന്വേഷണം കൂടുതൽ ആത്മാർത്ഥവും ഉത്കണ്ഠാനിരതവും ആയിത്തീരുന്നു. നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ആടിനു വേണ്ടി അവൻ സകല പരിശ്രമവും നടത്തുന്നു. അകലെ നിന്ന് ആദ്യത്തെ അവ്യക്തമായ കരച്ചിൽ കേൾക്കുമ്പോൾ അവന് എത്ര വലിയ ആശ്വാസമായിരിക്കും ഉണ്ടാവുക. ആ ശബ്ദത്തെ പിന്തുടർന്ന് അവൻ കിഴുക്കാന്തൂക്കായ ഉയരത്തിലേക്കും തന്റെ ജീവനെ പണയപ്പെടുത്തിക്കൊണ്ട് ചെങ്കുത്തായ മലമടക്കിന്റെ അറ്റത്തോളവും പോകുന്നു. ഈ തെരച്ചിലിനിടയിൽ ആടിന്റെ ശബ്ദം വീണ്ടും കൂടുതൽ അവ്യക്തമായി കേൾക്കുമ്പോൾ അത് മരണവക്രത്തിലേക്ക് നിവദിക്കാൻ പോകുന്നതായി അവന് തോന്നുന്നു. അവസാനം അവന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം കിട്ടുന്നു. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുന്നു. തനിക്കിത്രയും പ്രയാസങ്ങൾ വരുത്തി വച്ചതുകൊണ്ട് അതിനെ അവൻ ശകാരിക്കുന്നില്ല. ചാട്ടകൊണ്ട് അതിനെ തല്ലുന്നതുമില്ല. വീട്ടിലേക്ക് അവനെ നടത്തിക്കൊണ്ട് പോകുകയുമില്ല. സന്തോഷാധിക്യത്താൽ അവൻ വിറയ്ക്കുന്ന ആ ജന്തുവിനെ ചുമലിലേറ്റുന്നു. മുറിവേറ്റും തകർന്നും ഇരിക്കുകയുമാണെങ്കിൽ അവൻ അതിനെ കരങ്ങളിൽ വഹിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ചൂട് തന്നെ അതിന് ലഭിച്ച് ജീവൻ പ്രാപിക്കത്തക്ക വിധം അതിനെ മാറോടണയ്ക്കുന്നു. തന്റെ തെരച്ചിൽ വ്യർത്ഥമായി പോകാത്തതിലുള്ള നന്ദി അർപ്പണത്തോടെ അവനതിനെ വഹിച്ച് കൂട്ടത്തിലേക്ക് കൊണ്ടുവരുന്നു. ആടിനെ കണ്ടെത്താതെ ദുഃഖത്തോടെ മടങ്ങിവരുന്ന ഒരു ഇടയന്റെ ചിത്രം ക്രിസ്തു നമ്മുടെ സങ്കല്പത്തിന് വേണ്ടി തരാത്തതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ഉപമ തോൽവിയെക്കുറിച്ചല്ല, മറിച്ച് വിജയത്തെയും കണ്ടെത്തിയതിന്റെ സന്തോഷത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തിലെ ഒരാടിനെ പോലും അവഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒന്നിനു പോലും സഹായം ലഭിക്കാതെ പോകുന്നുമില്ല എന്നുള്ളതാണ് ദൈവവാഗ്ദത്തം. വീണ്ടെടുക്കപ്പെടുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഓരോന്നിനെയും ക്രിസ്തു മാലിന്യക്കുണ്ടിൽ നിന്നും പാപപാശങ്ങളായ മുൾച്ചെടികൾക്കിടയിൽ നിന്നും വീണ്ടെടുക്കുന്നു. നിരാശയിലാണ്ടിരിക്കുന്ന ആത്മാവേ, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ധൈര്യപ്പെടുക. ഒരുപക്ഷേ ദൈവം നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തരുമെന്നും തിരുസന്നിധിയിൽ വരുവാൻ നിനക്ക് അനുവാദമുണ്ടാകുമെന്നും ചിന്തിക്കരുത്. ദൈവം തന്നെ ആദ്യപടി എടുത്തിരിക്കുന്നു. നീ അവനെതിരെ മത്സരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ നിന്നെ അന്വേഷിച്ചിറങ്ങി അവൻ വന്നു. ഇടയന്റെ മൃദുല ഹൃദയത്തോടെ അവൻ 99 വിട്ടേച്ച് നഷ്ടപ്പെട്ട ഒന്നിനെ തേടി മരുഭൂമിയിലേക്ക് തിരിച്ച് മുറിവേറ്റും തകർന്നും നാശത്തിന്റെ വക്കോളമെത്തിയിരിക്കുന്ന ആത്മാവിനെ അവൻ സ്നേഹത്തിന്റെ കരവലയത്തിലേന്തി സന്തോഷത്തോടെ സുരക്ഷാ കേന്ദ്രത്തിലെത്തിക്കുന്നു. പാപിക്ക് ദൈവസ്നേഹം നീട്ടപ്പെടണമെങ്കിൽ ആദ്യമേ അവൻ അനുഭവിക്കേണ്ടതാണെന്ന് യഹൂദന്മാർ പഠിപ്പിച്ചിരുന്നു. അവരുടെ വീക്ഷണത്തിൽ സ്വർഗീയ പ്രീതി നേടുന്നതിനുള്ള പ്രവൃത്തിയായിരുന്നു അനുതാപം. അത്ഭുത പരതന്ത്രരും കോപാകുലരുമായി ഇപ്രകാരം പറയുവാൻ പരീശന്മാരെ പ്രേരിപ്പിച്ചത് ഈ ചിന്താഗതിയായിരുന്നു. ഈ മനുഷ്യൻ പാപികളെ കൈക്കൊള്ളുന്നു. അവരുടെ ആശയത്തിൽ അനുതപിക്കുന്നവരെ അല്ലാതെ മറ്റാരെയും തന്റെ സമീപം അടുക്കുന്നതിന് ക്രിസ്തു അനുവദിക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ നഷ്ടപ്പെട്ട ആടിന്റെ ഉപമയിൽ കൂടെ ക്രിസ്തു പഠിപ്പിക്കുന്നത് രക്ഷയ്ക്കായി നാം ദൈവത്തെ അന്വേഷിച്ചിറങ്ങുന്നതായിട്ടല്ല, പക്ഷെ ദൈവം നമ്മെ അന്വേഷിച്ചിറങ്ങുന്നതായിട്ടാണ്. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. റോമർ 3:11-12. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന് വേണ്ടി നാം അനുതപിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നാം അനുതപിക്കുന്നതിനായി ദൈവം തന്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നഷ്ടപ്പെട്ട ആടിനെ വീട്ടിലെത്തിച്ച ശേഷം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആട്ടിടയൻ മാധുര്യഗീതങ്ങൾ ആലപിച്ച് ആനന്ദിക്കുന്നു. തന്റെ സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ച് അവൻ ഇങ്ങനെ പറയുന്നു, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ. അപ്രകാരം തന്നെ നഷ്ടപ്പെട്ട പാപിയെ ശ്രേഷ്ഠ ഇടയൻ കണ്ടെത്തുമ്പോൾ സ്വർഗവും ഭൂമിയും ഒരുമിച്ച് സന്തോഷിച്ച് ആനന്ദിക്കുന്നു. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ക്രിസ്തു പരീശന്മാരോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ പരീശന്മാരെ, നിങ്ങൾ സ്വർഗീയ പ്രീതി പ്രാപിച്ചെന്ന് അഭിമാനിക്കുന്നു. നിങ്ങളുടെ സ്വന്തം നീതിയിൽ നിങ്ങൾ സുരക്ഷിതരെന്ന് ചിന്തിക്കുന്നു. അനുതാപം കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ എന്റെ ദൗത്യം നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്നറിവിൻ. തങ്ങളുടെ ദാരിദ്ര്യവും പാപാവസ്ഥയും അറിയുന്ന ഈ പാവപ്പെട്ടവരെ രക്ഷിക്കുന്നതിനാണ് ഞാൻ വന്നത്. നിങ്ങൾ തള്ളിക്കളയുന്ന ഈ നഷ്ടപ്പെട്ട ആത്മാക്കളുടെ കാര്യത്തിൽ സ്വർഗീയ ദൂതന്മാർ തൽപരരാണ്. നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവരിൽ ഒരുവൻ എന്നോട് ചേരുമ്പോൾ നിങ്ങൾ കുറ്റം പറയുകയും പിറുപിറുക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിൽ ദൂതഗണങ്ങൾ ആനന്ദിക്കുകയും സ്വർഗീയ സദസ്സിൽ വിജയഗാനം മാറ്റൊലിക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് എന്നറിയുക. ദൈവത്തിനെതിരെ പാപം ചെയ്ത ഒരുവൻ നശിക്കുമ്പോൾ സ്വർഗത്തിൽ ആനന്ദമുണ്ടാകുന്നു എന്നൊരുപദേശം റബ്ബിമാർക്കുണ്ടായിരുന്നു. എന്നാൽ നശീകരണം എന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസമേറിയതാണെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. ദൈവം സൃഷ്ടിച്ച വ്യക്തികളിൽ തന്റെ സാദൃശ്യം പുനഃസ്ഥാപിച്ചു കാണുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. പാപത്തിനടിമപ്പെട്ട് വളരെയധികം അകന്നുപോയവർ തിരിച്ചു വരാനൊരുങ്ങുമ്പോൾ വിമർശനങ്ങളും അവിശ്വസ്തതയും നേരിടേണ്ടി വരുന്നു. അവന്റെ മാനസാന്തരം കാപഠ്യമാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഇങ്ങനെ അവൻ മന്ത്രിക്കും. അവൻ ഉറപ്പുള്ളവനല്ല. അവൻ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മനുഷ്യർ ദൈവവേലയല്ല ചെയ്യുന്നത്. സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന സാത്താന്റെ വേല അവർ ചെയ്യുന്നു. അവരുടെ വിമർശനം കൊണ്ട് ആത്മാക്കളെ നിരാശപ്പെടുത്തി പ്രത്യാശയിൽ നിന്നും ദൈവത്തിൽ നിന്നും വളരെ അകലെ തുരത്തിക്കളയാമെന്ന് ദുഷ്ടനായവൻ ആശിക്കുന്നു. നഷ്ടപ്പെട്ടവന് തിരിച്ചു കിട്ടിയപ്പോൾ സ്വർഗത്തിലുണ്ടായ സന്തോഷത്തെക്കുറിച്ച് അനുദവിക്കുന്ന പാവി ധ്യാനിച്ചുകൊള്ളട്ടെ. ദൈവസ്നേഹത്തിൽ അവൻ വിശ്രമം കൊള്ളട്ടെ. പരീശന്മാരുടെ സംശയത്തിലും പരിഹാസത്തിലും പെട്ട് ഒരിക്കലും അവൻ നിരാശയിൽ അടിഞ്ഞുപോകാതിരിക്കട്ടെ. ക്രിസ്തുവിന്റെ ഈ ഉപമ ചുങ്കക്കാരെയും പാവികളെയും സംബന്ധിക്കുന്നതാണെന്ന് റബ്ബിമാർ മനസ്സിലാക്കി. പക്ഷേ അതിന് വിശാലമായൊരു അർത്ഥം കൂടെയുണ്ട്. നഷ്ടപ്പെട്ട ആടിൽ കൂടെ ക്രിസ്തു പ്രതിനിധീകരിക്കുന്നത് പാപികളായ വ്യക്തികളെ മാത്രമല്ല, പിന്നെയോ ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിൽ തകർന്നുപോയ ഈ മുഴു ലോകത്തെയുമാണ്. ദൈവത്തിന്റെ സൃഷ്ടിയിൽപ്പെട്ട സകല ലോകങ്ങളിലും വെച്ച് ഈ ഭൂമി വെറുമൊരു അണു മാത്രമാണ്. എന്നിട്ടും നഷ്ടപ്പെട്ടുപോയ ഈ ചെറിയ ലോകം, നഷ്ടപ്പെട്ട ഒരാട് വഴിതെറ്റിപ്പോകാത്ത 99 ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. സ്വർഗീയ സദസ്സിന്റെ സ്നേഹനിർഭരമായ സൈന്യാധിപൻ എന്ന ക്രിസ്തു തന്റെ ഉന്നത പദവി വിട്ടു താണിറങ്ങി. നഷ്ടപ്പെട്ടുപോയ ഒരു ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി പിതാവിനോടൊപ്പം തനിക്കുണ്ടായിരുന്ന മഹത്വം അവൻ വിട്ടൊഴിഞ്ഞു. അതിനായിട്ടവൻ തന്നെ സ്നേഹിച്ചിരുന്നതും പാപരഹിതവുമായ ഉയരത്തിലെ 99 ലോകങ്ങളെയും വിട്ടിറങ്ങി. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേൽക്കുന്നതിനും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു പോകുന്നതിനുമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. യെശയ്യാവ് 53:5. നഷ്ടപ്പെട്ട ആടിനെ തിരികെ ലഭിക്കുന്ന സന്തോഷം പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ പുത്രനിൽ ദൈവം തന്നെത്താൻ നൽകിക്കഴിഞ്ഞു. കാൺമീൻ ദാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. 1 യോഹന്നാൻ 3:1. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് ക്രിസ്തു പറയുന്നു. 17:18. ഇത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്, സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കേണ്ടതിന് തന്നെ. 1:24. ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ആത്മാവും നഷ്ടപ്പെട്ടവരെ രക്ഷിക്കുന്നതിനു വേണ്ടി അവന്റെ നാമത്തിൽ പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ വേല ഇസ്രായേലിൽ അവഗണിക്കപ്പെട്ടിരുന്നു. ക്രിസ്തുവിന്റെ പിൻഗാമികളെന്ന് അഭിമാനിക്കുന്നവൻ ഇന്നും അത് അവഗണിച്ചു കളയുന്നില്ലേ? അല്ലയോ കേൾവിക്കാരാ, അകന്നുപോയ എത്ര പേരെ നിങ്ങൾ ക്രിസ്തുവിന്റെ സവിധത്തിലേക്ക് ആനയിച്ചു? പ്രയോജനമില്ലാത്തവരും ആകർഷണീയരല്ലാത്തവരുമെന്ന് നിങ്ങൾ ചിന്തിച്ചു തള്ളിക്കളയുന്ന ആത്മാക്കൾക്ക് വേണ്ടി ക്രിസ്തു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ അനുകമ്പ അവർക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് അവരിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്ന അതേ സമയത്തായിരിക്കും. സമാധാനത്തിനും ആശ്വാസത്തിനുമായി കേഴുന്ന ആത്മാക്കൾ ഓരോ ആരാധനക്കൂട്ടത്തിലുമുണ്ട്. അവർ അശ്രദ്ധരായി ജീവിക്കുന്നുവെന്ന് തോന്നിയേക്കാം, പക്ഷേ അവർ പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്തിന് കീഴ്പ്പെടാത്തവരല്ല. അതിൽ പലരെയും ക്രിസ്തുവിനു വേണ്ടി നേടുവാൻ സാധിക്കും. നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തി കൂട്ടത്തിലെത്തിക്കുന്നില്ലെങ്കിൽ അത് ചാകുന്നതുവരെ അലഞ്ഞു നടക്കും. അപ്രകാരം തന്നെ ഒരു രക്ഷണ്യകരം നീട്ടപ്പെടുന്നില്ലെങ്കിൽ അനേകം ആത്മാക്കൾ നാശഗർത്തത്തിൽ വീണുപോകുന്നു. വഴിതെറ്റിപ്പോയവർ കഠിനന്മാരും വഴങ്ങാത്തവരുമായിരുന്നേക്കാം. എന്നാൽ മറ്റുള്ളവർക്ക് ലഭിച്ചതുപോലുള്ള അവസരങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവർ കൂടുതൽ ധാർമ്മിക ശ്രേഷ്ഠതയുള്ളവരും ഉപയോഗപ്രദമായ കഴിവുകൾ വെളിവാക്കുന്നവരുമായിരിക്കുമായിരുന്നു. ഇപ്രകാരം നഷ്ടപ്പെട്ടുപോയവരെക്കുറിച്ച് ദൂതന്മാർക്ക് അനുകമ്പ തോന്നുന്നു. ഇതിൽ മാനുഷിക നയനങ്ങൾ ഉണങ്ങിയും ഹൃദയങ്ങൾ അടഞ്ഞും ഇരിക്കുന്നത് കാണുമ്പോൾ മാലാഖമാർ കരയുന്നു. പരീക്ഷയിലകപ്പെട്ടും വഴിതെറ്റിയും പോയിരിക്കുന്നവരുടെ മേലുള്ള അഗാധവും ഹൃദയസ്പർശകവുമായ അനുകമ്പയില്ലായ്മ, ക്രിസ്തുവിന്റെ ആത്മാവ് കൂടുതൽ പ്രകടമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സ്വാർത്ഥചിന്ത കുറഞ്ഞും അശേഷം ഇല്ലാതെയും ഇരുന്നെങ്കിൽ എത്ര മെച്ചമായിരുന്നു. ക്രിസ്തുവിന്റെ ഉപമ തങ്ങളെ ശാസിക്കുന്നതായി പരീശന്മാർക്ക് മനസ്സിലായി. കർത്താവിന്റെ വേലയെ അവർ വിമർശിച്ചത് ക്രിസ്തു അവരെ സ്വീകരിക്കുന്നതിന് പകരം ചുങ്കക്കാരെയും പാപികളെയും അവർ ഉപേക്ഷിച്ചു കളയുന്നു എന്ന് അവരെ ശാസിക്കുക നിമിത്തമാണ്. അവനെതിരെ അവർ ഹൃദയം അടച്ചു കളയാതിരിക്കേണ്ടതിന് അവൻ പരസ്യമായി അത് പറഞ്ഞില്ല. എന്നാൽ ഈ ചിത്രീകരണത്തിൽ കൂടെ ദൈവം അവരോട് ആവശ്യപ്പെടുന്നതും അവർ ചെയ്യാതെ വിടുന്നതുമായ വേലയെ ക്രിസ്തു അവരുടെ മുമ്പിൽ വിശദീകരിച്ചു. അവർ യഥാർത്ഥ ഇടയന്മാരായിരുന്നെങ്കിൽ ഇസ്രായേലിന്റെ ഈ നേതാക്കന്മാർ ഇടയന്റെ ജോലി തന്നെ ചെയ്യുമായിരുന്നു. ക്രിസ്തുവിന്റെ സ്നേഹവും ദയയും വെളിപ്പെടുത്തിക്കൊണ്ട് അവർ അവന്റെ ദൗത്യത്തിൽ പങ്കുചേരുമായിരുന്നു. ഇത് ചെയ്യാതെ വിട്ടത് നിമിത്തം വിശുദ്ധന്മാരെന്ന അവരുടെ അവകാശവാദം കള്ളമാണെന്ന് തെളിഞ്ഞു. ക്രിസ്തുവിന്റെ ശാസനയെ അനേകർ ഉപേക്ഷിച്ചു കളഞ്ഞു. എന്നിട്ടും ചിലർ അവന്റെ വാക്കുകളിൽ വിശ്വാസം ഉറപ്പിക്കുകയാണുണ്ടായത്. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണ ശേഷം അവരിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ശിഷ്യന്മാരോടൊത്ത് ചേർന്നുകൊണ്ട് നഷ്ടപ്പെട്ട ആടിന്റെ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി ചെയ്തു. കാണാതെ പോയ വെള്ളി നാണയം. കാണാതെ പോയ ആടിന്റെ ഉപമ പറഞ്ഞ ശേഷം ക്രിസ്തു മറ്റൊരുപമ ഇപ്രകാരം പറഞ്ഞു. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? ജനാലകളില്ലാതെ ഇരുളടഞ്ഞ ഏക മുറിയായിരിക്കും പലപ്പോഴും കിഴക്കൻ രാജ്യങ്ങളിൽ പാവപ്പെട്ടവരുടെ വീട്. ആ മുറി വളരെ വിരളമായി അടിച്ചുവാരാറുമുള്ളൂ. ഒരു ചെറിയ നാണയം നിലത്ത് വീണുപോയാൽ അത് വേഗം പൊടിയും ചപ്പുചവറും കൊണ്ട് മൂടിപ്പോകും. പകൽ സമയത്താണെങ്കിൽ പോലും അത് കണ്ടെടുക്കുന്നതിന് വിളക്ക് കത്തിച്ച ശേഷം ശ്രദ്ധയോടെ വീട് അടിച്ചുവാരേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഭാര്യയ്ക്ക് വിവാഹ ഓഹരിയായി കിട്ടുന്നത് നാണയങ്ങൾ മാത്രമായിരുന്നു. അത് അവൾ തന്റെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യമായി സൂക്ഷിച്ചു വയ്ക്കുകയും തന്റെ സ്വന്തം പെൺമക്കൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ അത് വലിയൊരു വിപത്തിന്റെ സൂചനയായി കരുതപ്പെട്ടിരുന്നു. അത് കണ്ടെത്തിയാൽ അയൽപക്കത്തെ സ്ത്രീകളും കൂടെ പങ്കെടുത്തുള്ള ആനന്ദത്തിന്റെ അവസരമായി പരിണമിക്കുകയും ചെയ്യുന്നു. കണ്ടുകിട്ടിയാൽ സ്നേഹിതമാരെയും അയൽക്കാരിത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഴിഞ്ഞ ഉപമയിൽ എന്ന പോലെ ഇതിലും ഒന്ന് നഷ്ടപ്പെടുന്നതും ശരിയായ അന്വേഷണം കൊണ്ട് അത് വീണ്ടെടുക്കുന്നതും തുടർന്ന് സന്തോഷിക്കുന്നതും വിവരിച്ചിരിക്കുന്നു. പക്ഷേ രണ്ട് ഉപമയും വ്യത്യസ്തങ്ങളാണ്. കാണാതെ പോയ ആടിനെ സംബന്ധിച്ചിടത്തോളം കാണാതെ പോയെന്നുള്ളത് അതിനറിയാം. അത് തന്റെ ഇടയനെയും കൂട്ടത്തെയും വിട്ട് ദൂരത്തായിപ്പോയി. തന്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് മടങ്ങിയെത്തുവാൻ അതിന് സാധ്യമല്ല. ദൈവത്തിൽ നിന്ന് അകന്നുപോയെന്ന് നന്നായി അറിയുകയും മാനസിക സംഘട്ടനത്തിന്റെയും താഴ്ചയുടെയും മേഘപടലത്തിൽപ്പെട്ട് രൂക്ഷമായി പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യർ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. എന്നാൽ ലംഘനങ്ങളിലും പാപങ്ങളിലും പെട്ട് നഷ്ടപ്പെട്ടു പോകുകയും അതേസമയം തങ്ങളുടെ അവസ്ഥയെപ്പറ്റി ബോധവാന്മാരാകാതെയും ഇരിക്കുന്നവരെ കാണാതെ പോയ നാണയം പ്രതിനിധീകരിക്കുന്നു. ദൈവത്തിൽ നിന്ന് തങ്ങൾ അകന്നുപോയെന്ന് അവർ അറിയുന്നില്ല. അവരുടെ ആത്മാക്കൾ നാശത്തിലാണ്. പക്ഷേ അതിനെപ്പറ്റി അവർ അജ്ഞരും അശ്രദ്ധരുമാണ്. ദൈവത്തിന്റെ വഴികളോട് താൽപ്പര്യം കാണിക്കാത്തവർ പോലും തന്റെ അനുകമ്പാർദ്ദനമായ സ്നേഹത്തിന് അർഹരാണെന്ന് ഈ ഉപമയിൽ കൂടെ ക്രിസ്തു പഠിപ്പിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് അവർ മടങ്ങി വരുന്നതിന് അവരെ അന്വേഷിച്ചിറങ്ങേണ്ടതാണ്. ആട് കൂട്ടത്തിൽ നിന്ന് ഓടി അകന്നുപോയി. പർവ്വതപ്രദേശത്തോ മരുഭൂമിയിലോ അത് കാണാതെയായി. വെള്ളി നാണയം വീട്ടിനുള്ളിൽ തന്നെ കാണാതെ പോയി. അത് വളരെ അടുത്താണെങ്കിൽ പോലും അതീവ ശ്രദ്ധയോടെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ കണ്ടെത്താനാകുകയുള്ളൂ. കുടുംബങ്ങൾക്കുള്ള ഒരു പാഠം ഈ ഉപമയിൽ അടങ്ങിയിരിക്കുന്നു. ഭവനാംഗങ്ങളുടെ ആത്മരക്ഷയെ സംബന്ധിച്ച് പലപ്പോഴും കുടുംബങ്ങളിൽ രൂക്ഷമായ അശ്രദ്ധ കാണപ്പെടുന്നു. അംഗങ്ങളിൽ ഒരാൾ ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥയിലായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ദാനമായ ആ വ്യക്തിയെ വീണ്ടെടുക്കുന്നതിന് അല്പം പോലും ഉത്കണ്ഠ ചിലപ്പോൾ കാണിക്കാറില്ല. നാണയം പൊടിയിലും കുപ്പയിലും പെട്ട് കിടക്കുകയാണെങ്കിലും അതൊരു വെള്ളി കഷണം തന്നെയാണ്. അത് വിലയുള്ളതാകിയാൽ അതിന്റെ ഉടമസ്ഥൻ അതിനെ അന്വേഷിക്കുന്നു. അപ്രകാരം ഓരോ ആത്മാവും പാപത്തിൽ അധപ്പതിച്ചു പോയെങ്കിൽ പോലും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. വാഴുന്ന അധികാരിയുടെ മുദ്രയും മേലെഴുത്തും പ്രതിരൂപവും നാണയത്തിനുള്ളതുപോലെ മനുഷ്യനിൽ സൃഷ്ടിതാവിന്റെ പ്രതിരൂപവും മേലെഴുത്തും അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അവൻ പാപത്തിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് വിരൂപമായെങ്കിൽ തന്നെയും ഈ മേലെഴുത്ത് ഓരോ ആത്മാവിലും നിലനിൽക്കുന്നു. അവനെ വീണ്ടെടുത്ത് നീതിയും വിശുദ്ധിയുമുള്ള തന്റെ സ്വന്തം പ്രതിരൂപം പുനഃസ്ഥാപിക്കുന്നതിന് ദൈവം ആഗ്രഹിക്കുന്നു. ഉപമയിലെ സ്ത്രീ വളരെ താൽപ്പര്യത്തോടെ തന്റെ കാണാതെ പോയ നാണയം അന്വേഷിക്കുന്നു. അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വരുന്നു. അന്വേഷിക്കുന്നതിന് തടസ്സമായതെല്ലാം അവൾ മാറ്റിവെക്കുന്നു. കാണാതെ പോയത് ഒന്ന് മാത്രമാണെങ്കിലും അത് കണ്ടെത്തുന്നതുവരെ അവൾ തന്റെ പ്രയത്നം തുടരുന്നു. അതുപോലെ തന്നെ ഭവനത്തിൽ ഒരു വ്യക്തി മാത്രമേ നഷ്ടമായിട്ടുള്ളൂ എങ്കിലും കണ്ടെത്തുന്നതിനാവശ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കേണ്ടതാണ്. മറ്റെല്ലാവരും സൂക്ഷ്മതയോടെയുള്ള സ്വയം പരിശോധന നടത്തട്ടെ. ജീവിതചര്യകൾ പരിശോധിക്കപ്പെടട്ടെ. ആ ഒരു വ്യക്തി ഹൃദയകാഠിന്യത്തിൽ പെട്ടുപോയതിന് എന്തെങ്കിലും കാരണമോ നടപടി ദോഷമോ ആരിൽ നിന്നെങ്കിലും ഉണ്ടായോ എന്ന് കണ്ടുപിടിക്കട്ടെ. ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു കുട്ടി തന്റെ പാപാവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടാതിരിക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ വിശ്രമിക്കരുത്. വിളക്ക് കത്തിക്കുക, തിരുവചനം പരിശോധിക്കുക, അതിന്റെ വെളിച്ചത്തിൽ വീട്ടിലുള്ളതെല്ലാം ശ്രദ്ധാപൂർവം ശോധന ചെയ്തുകൊണ്ട് ആ കുട്ടി നഷ്ടമായതിന്റെ കാരണം കണ്ടുപിടിക്കുക. മാതാപിതാക്കൾ തങ്ങളുടെ സ്വന്തം ഹൃദയം പരിശോധിക്കട്ടെ. അവരുടെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും ശോധന ചെയ്യട്ടെ. കുഞ്ഞുങ്ങൾ യഹോവ തരുന്ന അവകാശമാണ്. തന്റെ സമ്പത്ത് നാം എപ്രകാരം പരിപാലിച്ചു എന്ന് ദൈവമുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. വിദേശ മിഷൻ പ്രദേശത്ത് പോയി അധ്വാനിക്കുന്നതിന് വെമ്പൽ കൊള്ളുന്ന മാതാപിതാക്കളുണ്ട്. വീടിന് പുറത്ത് ഉത്സാഹത്തോടെ ക്രിസ്തീയ പ്രവർത്തനം നടത്തുന്ന അനേകരുണ്ട്. അതേസമയം അവരുടെ സ്വന്തം കുട്ടികൾ രക്ഷിതാവിനും അവന്റെ സ്നേഹത്തിനും അന്യരായി കഴിയുന്നു. തങ്ങളുടെ കുട്ടികളെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുന്നതിന് അവർ സഭാശുശ്രൂഷകരിലും ശബസ്കൂൾ അധ്യാപകരിലും ആശ്രയിക്കുന്നു. ഇപ്രകാരം അവർ തങ്ങൾക്ക് വേണ്ടി ദൈവം ഏൽപ്പിച്ചുകൊടുത്ത ഉത്തരവാദിത്വത്തെ തള്ളിക്കളയുന്നു. മാതാപിതാക്കളുടെ പക്ഷത്തുനിന്ന് ദൈവത്തിന് നൽകുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സേവനം കുഞ്ഞുങ്ങൾ ഉത്തമ ക്രിസ്ത്യാനികളായി തീരത്തക്കവണ്ണം അവർക്ക് വിദ്യാഭ്യാസവും പരിശീലനവും നൽകുക എന്നുള്ളതാണ്. ക്ഷമാശീലത്തോടുള്ള പ്രയത്നവും ജീവിതകാലം മുഴുവനുള്ള ഉത്സാഹനിർഭരമായ സ്ഥിരോത്സാഹവും ഇതിൽ ആവശ്യമായിരിക്കുന്നു. നമ്മുടെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ നിധിയെ നാം ഉദാസീനതയോടെ കാണുകയാണെങ്കിൽ നമ്മുടെ കാര്യവിചാരകത്വത്തിൽ അവിശ്വസ്തരായി നമ്മൾ തീരുന്നു. ഇങ്ങനെയുള്ള കൃത്യവിലോപത്തിന് ദൈവമുമ്പാകെ ഒഴികഴിവില്ല. എന്നാൽ ഇപ്രകാരമുള്ള കൃത്യവിലോപം കാണിച്ചവർ നിരാശപ്പെടേണ്ടതില്ല. നാണയം കാണാതെ പോയ സ്ത്രീ അത് കണ്ടെത്തുന്നതുവരെ അതിനായി അന്വേഷിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് സ്നേഹം, വിശ്വാസം, പ്രാർത്ഥന എന്നിവയോടുകൂടെ മാതാപിതാക്കൾ തങ്ങളുടെ ഭവനാംഗങ്ങൾക്കായി അധ്വാനിക്കട്ടെ. ഒടുവിൽ അവർക്ക് ആനന്ദത്തോടെ ദൈവസന്നിധിയിൽ ഇപ്രകാരം പറയാം: ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും. യെശയ്യാവ് 8:18. ഇതാണ് യഥാർത്ഥ ഭവന സുവിശേഷീകരണം. ഇത് ആർക്കു വേണ്ടിയാണോ ചെയ്യപ്പെടുന്നത് അവർക്കും ചെയ്യുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ്. ഭവനാംഗങ്ങൾക്ക് വേണ്ടി വിശ്വസ്ത താൽപര്യം കാണിക്കുന്നതിൽ കൂടെ ദൈവഭവനത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിന് നാം യോഗ്യരാവുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനോട് വിശ്വസ്തത നാം പുലർത്തുകയാണെങ്കിൽ അവരോടൊത്ത് നിത്യനിത്യ യുഗങ്ങൾ ജീവിക്കുന്നതിന് നമ്മൾ അർഹതയുള്ളവരാവുകയാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള താൽപര്യം ക്രിസ്തുവേശുവിലെ നമ്മുടെ സഹോദരി സഹോദരന്മാരോട് നമ്മൾ കാണിക്കേണ്ടതാണ്. ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നതിന് നമ്മെ യോഗ്യരാക്കുന്നതിനായി ദൈവം ക്രമീകരിച്ചിരിക്കുന്നു. നമ്മുടെ അനുകമ്പ വിശാലമാവുകയും സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്തോറും നമുക്ക് ചെയ്യുവാനുള്ള വേല എല്ലായിടത്തും നാം ദർശിക്കും. ദൈവത്തിൻ്റെ മാനുഷിക ഭവനം മുഴുവലോകവും ഉൾപ്പെട്ടതാണ്. അതിൽ ഒരു വ്യക്തി പോലും നമ്മുടെ ഉദാസീനത നിമിത്തം നഷ്ടപ്പെടുവാൻ പാടുള്ളതല്ല. നാം എവിടൊക്കെ ആയിരുന്നാലും അവിടെല്ലാം നമ്മുടെ അന്വേഷണത്തിനായി കാണാതെ പോയ നാണയം കിടപ്പുണ്ട്. അത് നാം അന്വേഷിക്കുന്നുണ്ടോ? മതപരമായ കാര്യങ്ങളിൽ താൽപ്പര്യമില്ലാത്ത അനേകരെ ദിനംതോറും നമ്മൾ കണ്ടുമുട്ടുന്നു. നാം അവരോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നു. അവരുടെ ആത്മീയ ആവശ്യങ്ങളിൽ നാം താൽപ്പര്യം കാണിക്കാറുണ്ടോ? പാപക്ഷമ നൽകുന്ന രക്ഷകനായി ക്രിസ്തുവിനെ നാം അവർക്ക് പരിചയപ്പെടുത്തുന്നുണ്ടോ? ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട ഹൃദയ ഊഷ്മളതയോടെ നാം അവരോട് ആ ദിവ്യസ്നേഹത്തെപ്പറ്റി പറയാറുണ്ടോ? നാം അത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവസിംഹാസനത്തിന് മുമ്പിൽ അവരോടൊത്ത് നിൽക്കുമ്പോൾ നിത്യമായി നഷ്ടപ്പെട്ട ആ ആത്മാക്കളെ നമ്മൾ എപ്രകാരം അഭിമുഖീകരിക്കും? ഒരു ആത്മാവിന്റെ വില കണക്ക് കൂട്ടുവാൻ ആർക്ക് സാധിക്കും? അതിൻ്റെ വില അറിയണമെങ്കിൽ ഗദശമന തോട്ടത്തിലേക്ക് പോയി താൻ അനുഭവിച്ച ഹൃദയവേദനയും രക്തത്തുള്ളികളായി തന്നിൽ നിന്നൊഴുകിയ വിയർപ്പും ക്രിസ്തുവിനോടൊത്ത് ശ്രദ്ധിച്ചു നോക്കുക. ക്രൂശിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന രക്ഷകനെ നോക്കുക. ഹൃദയനുറങ്ങിയുള്ള ആ വിളി കേൾക്കുക: എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? മർക്കോസ് 15:34. മുറിവേറ്റ തലയും കുന്തം കൊണ്ട് മുറിവേറ്റ മാർവിടവും വിരൂപമായ പാദങ്ങളും കാണുക. സർവവും ക്രിസ്തു ബലിയർപ്പിച്ചു എന്ന് ഓർക്കുക. നമ്മുടെ വീണ്ടെടുപ്പിനായി സ്വർഗം യാഗമായി തീർന്നു. ഒരു പാപിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പോലും ക്രിസ്തു തന്റെ ജീവൻ അർപ്പിക്കുമായിരുന്നുവെന്ന് ഓർത്തുകൊണ്ട് ക്രൂശിന്റെ അടിവാരത്തിൽ നിന്ന് ഒരാത്മാവിന്റെ വില കണക്കാക്കുക. ക്രിസ്തുവിനെ ധ്യാനിക്കുകയാണെങ്കിൽ ഓരോ മനുഷ്യാത്മാവിനെയും അവൻ വില കൽപ്പിക്കുന്നതുപോലെ നിങ്ങളും ചെയ്യും. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ നിങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ആഴമായ സ്നേഹം പ്രദർശിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ക്രിസ്തു ആർക്കെല്ലാം വേണ്ടി മരിച്ചുവോ അവരെയെല്ലാം തള്ളിക്കളയാതെ നേടുകയും ദൂരത്തകറ്റാതെ ആകർഷിക്കുകയും ചെയ്യും. ഓരോരുത്തർക്കും വേണ്ടി ക്രിസ്തു വ്യക്തിപരമായി പ്രവർത്തിക്കാതിരുന്നെങ്കിൽ ആരും തന്നെ ദൈവപക്ഷത്തേക്ക് കടന്നു വരികയില്ലായിരുന്നു. ഇങ്ങനെയുള്ള വ്യക്തിപരമായ പ്രവർത്തനത്തിൽ കൂടെ മാത്രമേ നാമും ആത്മാക്കളെ വീണ്ടെടുക്കുകയുള്ളൂ. മരണത്തിലേക്ക് ഒഴുകുന്നവരെ കാണുമ്പോൾ ഉദാസീനതയോടെ നിങ്ങൾ ഒരിക്കലും അടങ്ങിയിരിക്കുകയില്ല. അവരുടെ പാപം എത്ര വലുതായിരുന്നാലും ദുരിതങ്ങൾ എത്ര പെരുകി വന്നാലും അവരെ വീണ്ടെടുക്കുന്നതിനുള്ള നിങ്ങളുടെ പരിശ്രമം ആത്മാർത്ഥവും സ്നേഹനിർഭരവുമായിരിക്കും. ദൈവത്തിനെതിരെ പാപം ചെയ്യുകയും പാപഭാരത്താൽ ഞെരുങ്ങുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ അവരോട് അനുകമ്പ കാണിക്കുകയും സഹായഹസ്തം അവർക്ക് നേരെ നീട്ടുകയും ചെയ്യും. നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കരങ്ങളിൽ അവരെ വഹിച്ച് ക്രിസ്തുവെങ്കിലേക്ക് നയിക്കും. നിങ്ങൾ അവരെ സൂക്ഷിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ ആത്മവിശ്വാസം അവരെ വീണ്ടും വീഴാതെ ഉറപ്പിച്ചു നിർത്തും. സ്വർഗീയ ദൂതഗണങ്ങളെല്ലാവരും വേലയിൽ സഹകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നു. കാണാതെ പോയവരെ അന്വേഷിച്ചിറങ്ങുന്നവരുടെ ആജ്ഞാനുവർത്തികളാകുന്നതിന് സ്വർഗം മുഴുവൻ താൽപ്പര്യമായിരിക്കുന്നു. ഏറ്റവും വലിയ അശ്രദ്ധനെയും കഠിനഹൃദയനെയും സമീപിക്കുന്നതിന് പോലും ദൂതന്മാർ സഹായിക്കും. ഒരാൾ ദൈവത്തെങ്കിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗം സന്തോഷപൂർണമാകുന്നു. മനുഷ്യപുത്രന്മാരോടുള്ള ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും കൃപയ്ക്കും സ്നേഹവാത്സല്യങ്ങൾക്കുമായി സാറാഫുകളും കരൂബുകളും സ്വർണവീണകൾ മീട്ടി മാധുര്യഗാനം ആലപിക്കുന്നു.